Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. വചനവീഥി എന്ന ബൈബിൾ പഠന പരിപാടിയും പിന്നെ വാർത്തകളുമാണ് ഈ പ്രക്ഷേപണത്തിൽ.
വചനവീഥിയിൽ ചരിക്കാം, വചനപൂരിതരാകാം,
കഴിഞ്ഞ പ്രക്ഷേപണത്തിൽ നാം 103 സങ്കീർത്തന പഠനത്തിന്റെ ആദ്യ ഭാഗത്ത് ഈ സ്തുതിപ്പിന്റെ പദങ്ങളുമായി പരിചയപ്പെടാൻ പരിശ്രമിക്കുകയായിരുന്നു. ദൈവത്തിന്റെ സ്നേഹത്തിനും കാരുണ്യത്തിനും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുകയും അവിടുത്തെ സ്തുതിക്കുകയും ചെയ്യുന്ന ശ്രേഷ്ഠമായ ഗീതമാണ് 103 സങ്കീർത്തനമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നെ ദൈവത്തെ സ്തുതിക്കുവാനുള്ള ആഹ്വാനം സങ്കീർത്തകൻ തന്നെ അനുവാചകർക്ക് നൽകിയ ശേഷം അവിടുത്തെ രക്ഷാകര ചെയ്തികൾ ഒന്നൊന്നായിട്ട് പദങ്ങളിൽ ഉൾച്ചേർക്കുകയും അവ അനുസ്മരിക്കുകയും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നതാണ് അടിസ്ഥാനപരമായി സങ്കീർത്തനത്തിന്റെ പ്രതിപാദ്യ വിഷയം, പ്രതിപാദ്യ രീതി, ഉള്ളടക്കം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ സങ്കീർത്തനത്തിന്റെ പദങ്ങളുമായി പരിചയപ്പെട്ടപ്പോൾ നാം ശ്രദ്ധിച്ചതാണ് ആകെയുള്ള 22 പദങ്ങളെയും അല്ലെങ്കിൽ വരികളെയും നിരൂപകന്മാർ 4 ഖണ്ഡങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു. ദൈവിക കാരുണ്യത്തെക്കുറിച്ച് ധ്യാനിക്കുവാനുള്ള സങ്കീർത്തകന്റെ ആഹ്വാനമാണ് ആദ്യത്തെ 2 പദങ്ങളിൽ നാം കണ്ടത്. എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, എന്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധനാമത്തെ പുകഴ്ത്തുക എന്ന്. പിന്നെയുള്ള വരികളിൽ വ്യക്തിപരമായി സങ്കീർത്തകൻ പങ്കുവയ്ക്കുന്ന വളരെ രക്ഷാകരമായ ജീവിതാനുഭവങ്ങളാണ് നാം കാണുന്നത്. കർത്താവിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു, എന്റെ രോഗങ്ങൾ അവിടുന്ന് സുഖപ്പെടുത്തുന്നു, എന്റെ ജീവനെ പാതാളത്തിൽ നിന്നും അവിടുന്ന് രക്ഷിക്കുന്നു. ഇങ്ങനെ ദൈവത്തിന്റെ രക്ഷാകരമായ അനുഭവങ്ങൾ, വ്യക്തിപരമായ അനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് സങ്കീർത്തകൻ ദൈവത്തെ സ്തുതിക്കുന്നത്, പ്രകീർത്തിക്കുന്നത്. 3 സങ്കീർത്തനത്തിന്റെ പ്രധാന ഭാഗം അല്ലെങ്കിൽ കേന്ദ്രഭാഗമെന്ന് പറയാവുന്ന 6 മുതൽ 18 വരെയുള്ള ദീർഘമായ ഭാഗത്ത് ഇസ്രായേലിന്റെ ചരിത്രത്തിലെ രക്ഷാകര സംഭവങ്ങൾ സങ്കീർത്തകൻ എണ്ണി പറയുന്നു. അത് നാം കഴിഞ്ഞ പ്രക്ഷേപണത്തിൽ ശ്രവിച്ചതാണ്. സങ്കീർത്തകനോട് ചേർന്ന് ഒരിക്കൽ കൂടെ കർത്താവിന്റെ കാരുണ്യത്തെ ആദ്യ പദങ്ങളിൽ അനുസ്മരിച്ചുകൊണ്ട് നമുക്ക് 4 ഭാഗത്തേക്ക് പ്രവേശിക്കാം.
ഹൃദയനും കാരുണ്യവാനുമത്രേ കർത്താവേ അങ്ങാർദ്ര ഹൃദയനും കാരുണ്യവാനുമത്രേ.
ഇനി നാം പഠനവിഷയമാക്കിയിരിക്കുന്ന 103 സങ്കീർത്തനത്തിന്റെ 4 ഭാഗത്തേക്ക്, അതായത് അതിന്റെ അവസാന ഭാഗത്തേക്ക് നാം കടക്കുമ്പോൾ അത്യുന്നതനായ യാവേയെ സ്തുതിച്ചുകൊണ്ട് ഒരു പൗരസ്ത്യ ശൈലിയിൽ മംഗളം പാടിക്കൊണ്ട് സങ്കീർത്തനത്തിന്റെ ഉപസംഹാരത്തിലേക്ക് ഗായകൻ കടക്കുകയാണ്. സങ്കീർത്തനത്തിന്റെ 4 ഭാഗം ഉപസംഹാരമാണ്. സ്വർഗസ്ഥനായ ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ട് ഗീതം അവസാനിക്കുന്നു, ഉപസംഹരിക്കുന്നു. അതൊന്ന് നമുക്ക് പരിചയപ്പെടാം, ശ്രവിക്കാം. കർത്താവ് തന്റെ സിംഹാസനം സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു, എല്ലാവരും അവിടുത്തെ രാജാധികാരത്തിൻ കീഴിലാണ്. കർത്താവിന്റെ വചനം ശ്രവിക്കുകയും അവിടുത്തെ ആജ്ഞ അനുസരിക്കുകയും ചെയ്യുന്ന ശക്തരായ ദൂതരെ അവിടുത്തെ വാഴ്ത്തുവിൻ, അവിടുത്തെ വാഴ്ത്തുവിൻ. പിന്നെയും മംഗളഭാഗം തുടരുകയാണ്. കർത്താവിന്റെ ഹിതം നിറവേറ്റുന്ന ദാസരുടെ വ്യൂഹങ്ങളെ അവിടുത്തെ സ്തുതിക്കുവിൻ. കർത്താവിന്റെ അധികാര സീമയിൽപ്പെട്ട സൃഷ്ടികളെ അവിടുത്തെ സ്തുതിക്കുവിൻ. എന്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുവിൻ, എന്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുവിൻ. നാം ശ്രവിച്ച വരികളിൽ സ്വർഗത്തിൽ സിംഹാസനസ്ഥനായ ദൈവത്തെ സങ്കീർത്തകൻ സ്തുതിക്കുന്നു. അവിടുന്ന് സർവചരാചരങ്ങളെയും ഭരിക്കുന്ന രാജാവാണ്. സ്വർഗീയ ശക്തികൾ അവിടുത്തെ ചുറ്റുമുണ്ട്. അവർ കർത്താവിന്റെ തിരുവിഷ്ടം നിറവേറ്റുന്നവരും അവിടുത്തെ പ്രവൃത്തികൾ യാഥാർത്ഥ്യമാക്കുന്ന ദൂതന്മാരും ദൈവത്തിനായി പ്രവർത്തിക്കുന്ന സന്നദ്ധ സേവകരുമാണെന്ന് സങ്കീർത്തകൻ പ്രസ്താവിക്കുന്നു. അവരോടൊപ്പം സകല സൃഷ്ടവസ്തുക്കളും ചരാചരങ്ങളും കർത്താവിനെ സ്തുതിക്കണം. ഞാനും എന്റെ സർവ ആന്തരിക ചൈതന്യവും അതിൽ പങ്കുചേരണമെന്നും സങ്കീർത്തകൻ ഒരു വിധത്തിൽ നിഷ്കർഷിക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും അവസാനം സങ്കീർത്തനത്തിന്റെ ആദ്യ പദങ്ങളിൽ പാടിയതുപോലെ തന്നെ വീണ്ടും സങ്കീർത്തകൻ മംഗളം പാടി കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് നന്ദി അർപ്പിച്ചുകൊണ്ട് തന്റെ ഗീതം ഉപസംഹരിക്കുന്നത് നമുക്ക് കാണാം. എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, എന്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധ നാമത്തെ എന്നും പുകഴ്ത്തുക. എന്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക, എന്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധനാമത്തെ പുകഴ്ത്തുക. അങ്ങനെ ദൈവസ്നേഹത്തിന്റെയും സ്തുതിപ്പിന്റെയും വികാരങ്ങളിലേക്ക് സ്വയം തന്നെ തന്നെ ഉയർത്തുന്നത് പോലെ തന്നെ സങ്കീർത്തകൻ മറ്റുള്ളവരെയും അതിലേക്ക് ആനയിക്കുന്നു, ഉത്തേജിപ്പിക്കുന്നു. ഇതാണ് ഇസ്രായേലിൽ നാം കാണുന്നത്. മോശയുടെ കാലം മുതൽ ദൈവം ഉടമ്പടിയിലൂടെ മനുഷ്യരോടൊത്ത് പ്രവർത്തിക്കുന്നു. മനുഷ്യരുടെ പുറപ്പാട് പ്രയാണത്തിൽ അവരുടെ കൂടെ ദൈവം ചരിക്കുന്നു. ഇതാ ദൈവത്തെ സങ്കീർത്തകൻ സത്തയിലും പ്രവൃത്തിയിലും വാക്കുകളിലും പ്രകീർത്തിക്കുകയാണ്. ദൈവീക പ്രവൃത്തികളുടെ എല്ലാം മുഖമുദ്ര സ്നേഹമാണ്, വിശ്വസ്തതയാണ്, യാവയുടെ കാരുണ്യമാണെന്ന് സങ്കീർത്തകൻ സമർത്ഥിക്കുന്നു. വ്യർത്ഥമായ മനുഷ്യജീവിതങ്ങൾക്ക് ദൈവത്തിന്റെ കാരുണ്യവും അവിടുത്തെ പാപപൊറുതിയും ആവശ്യമാണ്. അതിനാൽ പഴയതിന്റെ പൂർത്തീകരണമായ പുതിയ നിയമത്തിൽ ദൈവപുത്രനായ ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നു, അവതരിക്കുന്നു എന്നൊരു സൂചനയും ഈ സങ്കീർത്തനം നമുക്ക് വളരെ മുന്നോടിയായിട്ട് നൽകുന്നുണ്ട്.
എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, എന്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധ നാമത്തെ പുകഴ്ത്തുക. എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, അവിടുന്നു നൽകിയ അനുഗ്രഹങ്ങളെന്നും മറക്കരുതേ.
നൂറ്റി മൂന്നാം സങ്കീർത്തനത്തിന്റെ പഠനത്തിൽ മൊത്തം സങ്കീർത്തനത്തെ നാം 1, 2, 3, 4 ഖണ്ഡങ്ങളായിട്ട് തിരിച്ച് പരിചയപ്പെട്ട ശേഷം പിന്നെ അതിന്റെ വ്യാഖ്യാന ഭാഗത്തേക്ക് കടക്കുകയാണ്. ആദ്യ പദങ്ങളുടെ വ്യാഖ്യാനത്തിൽ ദൈവത്തെക്കുറിച്ചും അവിടുത്തെ തിരുമുൻപിൽ മനുഷ്യൻ ആരാണ് എന്നുള്ള വിചിന്തനമാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ ചിന്തയുടെ പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് ദൈവത്തെ ഞാൻ ആരാധിക്കുകയും സ്തുതിക്കുകയും അവിടുത്തേക്ക് നന്ദി പറയുകയും ചെയ്യേണ്ടത് എന്നോർത്ത് സങ്കീർത്തകൻ ആശ്ചര്യപ്പെടുകയാണ്. ഞാൻ പൂർണ്ണഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ പൂർണ്ണ ശക്തിയോടും കൂടെ ദൈവത്തെ ആരാധിക്കണം, സ്തുതിക്കണം. നമ്മുടെ ബുദ്ധി അവിടുത്തെ അറിയട്ടെ, നമ്മുടെ മനസ്സവിടുത്തെ സ്വീകരിക്കട്ടെ, നമ്മുടെ ഹൃദയങ്ങൾ അവിടുത്തെ സന്നിധിയിൽ തുറക്കപ്പെടട്ടെ, നമ്മുടെ ശരണം അവിടുന്നിലായിരിക്കട്ടെ, നമ്മുടെ നാവുകളെന്നും അവിടുത്തെ സ്തുതിക്കട്ടെ, നമ്മുടെ അധരങ്ങൾ അവിടുത്തെ പ്രകീർത്തിക്കട്ടെ. നന്ദികേട് കാണിക്കരുത്, നന്ദികേട് തിന്മയാണ്, അത് പൈശാചികമാണെന്ന് സങ്കീർത്തകൻ ഈ വരികളിൽ എടുത്തു പറയുന്നുണ്ട്.
എന്റെ ആത്മാവേ കർത്താവു നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു, നിന്റെ രോഗങ്ങളെ അവിടുന്ന് സുഖപ്പെടുത്തുന്നു, അവിടുന്നു നിന്റെ ജീവനെ പാതാളത്തിൽ നിന്നും ഉയർത്തുന്നു. അവിടുത്തെ സ്നേഹവും കരുണയും കൊണ്ട് നിന്നെ കിരീടമണിയിക്കും. കർത്താവേ അങ്ങാടെ ഹൃദയനും
തുടർന്ന് സങ്കീർത്തനത്തിന്റെ 3 മുതൽ 5 വരെയുള്ള പദങ്ങളിൽ പാപമോചനത്തിന്റെയും രോഗശാന്തിയുടെയും രക്ഷാകര അനുഭവങ്ങളെക്കുറിച്ചാണ് സങ്കീർത്തകൻ പ്രതിപാദിക്കുന്നത്. ഈ അവസരത്തിൽ നമുക്ക് ചിന്തിക്കാവുന്നത് ദൈവിക സ്പർശം വ്യക്തിപരമായി നമുക്കുണ്ടാകുന്നുണ്ടോ എന്നായിരിക്കാം. സൃഷ്ടവസ്തുക്കളിലൂടെ സ്നേഹമുള്ളവരിലൂടെ ദൈവസ്നേഹത്തിന്റെയും നന്മയുടെയും അനുഭവങ്ങൾ നമുക്കുണ്ടാകേണ്ടതാണ്. ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്ന അനുഭവത്തിൽ നമുക്ക് മറ്റുള്ളവരെ, നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കാൻ സാധിക്കേണ്ടതാണ്. ദൈവം നമ്മോട് ക്ഷമ കാണിക്കുന്നതുകൊണ്ടാണ് നാം ജീവിക്കുന്നത് എങ്കിൽ അപരനോട്, എന്റെ സഹോദരനോട്, എന്റെ സഹോദരിയോട് ക്ഷമിക്കുവാൻ ഞാനും കടപ്പെട്ടിരിക്കുന്നു, നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. അതുപോലെ ഈ ലോകത്ത് സഹോദരങ്ങളുടെ മുക്തിക്കും ശാന്തിക്കും രക്ഷയ്ക്കും വേണ്ടി പ്രവർത്തിക്കുവാനും നമുക്ക് കടപ്പാടുണ്ടെന്നും ഈ സങ്കീർത്തന വരികൾ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. സൃഷ്ടവസ്തുക്കളിലൂടെയാണ് നാം സ്രഷ്ടാവിനെ അറിയുന്നത്. ദൈവസ്നേഹവും അവിടുത്തെ അനുഗ്രഹങ്ങളും വർഷിക്കപ്പെടുന്നത് ഈ സൃഷ്ടവസ്തുക്കളിലൂടെയാണ് എന്ന് പറയേണ്ടതില്ലല്ലോ. അങ്ങനെ ഈ പ്രപഞ്ചമാസക്കലം ദൈവീക മനോഹാരിതയുടെയും നന്മയുടെയും പ്രതിഫലനമാണ്. സ്രഷ്ടാവായ ദൈവത്തിന്റെ സമ്പൂർണതയും മനോഹാരിതയുമാണ് അവ പ്രതിഫലിപ്പിക്കുന്നത്. ദൈവസ്നേഹം ഈ ലോകത്ത് യാഥാർത്ഥ്യമാക്കപ്പെട്ടതും യഥാർത്ഥത്തിൽ മനുഷ്യർക്ക് അനുഭവവേദ്യമായതും ക്രിസ്തുവിലാണ്, മനുഷ്യാവതാരം ചെയ്ത ദൈവപുത്രനിലാണ്. അതിനാൽ എല്ലാ അനുഗ്രഹങ്ങളിലും വെച്ച് ഏറ്റവും അഭികാമ്യമായത് ക്രിസ്തുവിലൂടെ ലോകത്തിന് വെളിപ്പെട്ട് കിട്ടിയ ദൈവസ്നേഹവും കാരുണ്യവും അവിടുത്തെ ശക്തിയും ജ്ഞാനവും രക്ഷയും ഗ്രഹിക്കുക, അത് സ്വീകരിക്കുക എന്നതാണ്. അതുകൊണ്ടാണ് ചരിത്രം ആവർത്തിക്കുന്നത്, ക്രിസ്തു ആദിയും അന്ത്യവുമാണ്, അവിടുന്ന് ആൽഫായും ഒമേഗയുമാണ്. ഈ സങ്കീർത്തനം ഗാനാവിഷ്കാരം ചെയ്തത് ഫാദർ വില്യം നെല്ലിക്കലും ഹാരി കൊറയയുമാണ്. ഇതിന്റെ ആലാപനം രമേശ് മുരളിയും സംഘവും.
എന്റെ ആത്മാവേ കർത്താവു നിന്നെ ശാസിക്കുന്നില്ല, അവിടുത്തെ കോപമെന്നേക്കും നിലനിൽക്കുന്നില്ല. നമ്മുടെ പാപങ്ങൾക്കൊത്തവിടുന്ന് നമ്മെ ശാസിക്കുന്നില്ല. നമ്മുടെ അകൃത്യങ്ങൾക്കൊത്ത് നമ്മോട് പകരം ചെയ്യുന്നില്ല.
വത്തിക്കാൻ റേഡിയോയുടെ വചനവീഥി എന്ന ബൈബിൾ പഠന പരമ്പരയാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. ഇനി ദൈവത്തിന്റെ കാരുണ്യാതിരേകം പ്രകീർത്തിക്കുന്ന കാവ്യഭംഗിയുള്ള 103-ാം സങ്കീർത്തനത്തിന്റെ വ്യാഖ്യാന പഠനം വീണ്ടും അടുത്തയാഴ്ചയിൽ ശ്രവിക്കാം.